നമസ്കാരം. ദ ഫോർത്തിൻ്റെ പോഡ്കാസ്റ്റായ ബുക്ക് സ്റ്റോപ്പിലേക്ക് സ്വാഗതം. ഞാൻ സുനീത ബാലകൃഷ്ണൻ. 2023 നോബൽ സമാധാന സമ്മാനാർഹയായ ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗസ് മുഹമ്മദി പെൺ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ഇറാൻ ജനതയ്ക്ക് കൈമാറിയ ഒരു മുദ്രാവാക്യമുണ്ട്, ജാൻ ജിന്ദഗി ആസാദി. ഇതിനർത്ഥം സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നാണ്. നർഗസിൻ്റെയും മറ്റു പല ഇറാനിയൻ സ്ത്രീകളുടെയും പോരാട്ടം തെരുവിലാണെങ്കിൽ പെൺകരുത്തിനായി തൂലിക പടവാളാക്കിയ പലരുമുണ്ട്. മനസ്സിൽ അപ്പോഴെത്തിയത് നൈജീരിയൻ അമേരിക്കൻ ജനപ്രിയ എഴുത്തുകാരി ചിമാമാന്ത ഗോസെ അദിചെയുടെ പേരാണ്. 26 അതായത് 2003 അവരെഴുതിയ പർപ്പിൾ ഹൈബിസ്കസ് എന്നുവെച്ചാൽ കരിഞ്ചോപ്പ് ചെമ്പരത്തി, പിന്നെ 2006 പ്രസിദ്ധീകരിച്ച ഹാഫ് ഓഫ് എ യെല്ലോ സൺ അഥവാ ഒരു മഞ്ഞ സൂര്യൻ്റെ പകുതി എന്നീ കൃതികൾ പക്വതയാർന്ന രചനയിലൂടെ തുറന്നു കാട്ടിയത് നൈജീരിയയുടെ സാമൂഹ്യ രാഷ്ട്രീയ മതപര തലങ്ങളിലൂടെ ചുവടുവെച്ച കഥകളാണ്. അച്ചബേക്ക് ശേഷം ആഫ്രിക്കയുടെ ആത്മാവ് സ്പർശിച്ച കഥകൾ ആ ഭൂഖണ്ഡത്തിന് പുറത്ത് അത്രമേൽ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ പാശ്ചാത്യ വായനാ രുചിക്കൂട്ട് മാത്രം നുണഞ്ഞിരുന്നവർ ഏറ്റെടുക്കുകയായിരുന്നു. 2009 ദ തിങ് അറൌണ്ട് യുവർ നെക്ക് എന്നൊരു കഥാസമാഹാരം, അതുകൂടി ആയപ്പോൾ 32 ജീവിതത്തിൽ അതിചെ ദൃക്സാക്ഷിയായ നൈജീരിയൻ ബയാഫ്ര ആഭ്യന്തര യുദ്ധം ഒരു ജനതയെ ബാധിച്ചത് എങ്ങനെയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾക്ക് പുറത്തുള്ള നേർക്കാഴ്ചകളായി മാറുകയായിരുന്നു. മഹത്തായ യുദ്ധ നോവലുകളുടെ പാരമ്പര്യത്തിൽ എഴുതിയ ഹാഫ് ഓഫ് എ യെല്ലോ സൺ പ്രത്യേകിച്ചും നൈജീരിയൻ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ട ബയാഫ്രയുടെ കഥകൾക്ക് ചിമാമാന്ത മഷി പുരട്ടുകയായിരുന്നു. ബോധപൂർവമുള്ള സാഹിത്യ പരീക്ഷണങ്ങൾ ഒഴിവാക്കി തൻ്റെ ആഫ്രിക്കൻ സ്വത്വവും അമേരിക്കൻ വിദ്യാർത്ഥി ജീവിതാനുഭവവും പശ്ചാത്തലമാക്കി പിന്നെ അവരെഴുതിയ നോവലാണ് അമേരിക്കാന. വംശവെറിയുടെയും പ്രവാസത്തിൻ്റെയും ആഫ്രിക്കൻ അമേരിക്കൻ കഥയുടെ അവസാനം അത് സ്വദേശത്ത് ചെന്ന് നിൽക്കുമ്പോൾ വായനക്കാരൻ തൻ്റെ കയ്യിൽ ഒരു മികച്ച സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണമാണിത് എന്ന് തിരിച്ചറിയുന്നു. ഇപ്പറഞ്ഞ കൃതികളൊക്കെ ജനപ്രീതിക്കൊപ്പം വിവിധ സാഹിത്യ സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്ര മാത്രമേ ചിമാമാന്ത അദിച്ചെ ചെയ്തിരുന്നുള്ളൂ എങ്കിൽ ജാൻ സിന്ദഗി ആസാദി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും അവരെ ഓർമ്മ വരില്ലായിരുന്നു. മഷി പുരണ്ട അനുഭവ കഥകൾക്കപ്പുറം വാദ്വിലാസം കൊണ്ട് ദശലക്ഷക്കണക്കിന് കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന പ്രഭാഷണങ്ങൾ കൊണ്ടാണ് ഇന്ന് വായനാ ലോകത്തിന് പുറത്തുള്ള ലോക ജനത ചിമാമാന്തയെ അറിയുന്നത്. കേരള SSLC 10 സിലബസിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള 2009 നടന്ന ഒരു ടെഡ് ടോക്കായി പുറത്തുവന്ന ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയാണ് ഇതിൽ ആദ്യത്തേത്. ഒരൊറ്റ കഥയിലെ അപകടം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഈ പ്രസംഗം പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ കേൾക്കുന്ന ഒരൊറ്റ കഥയിൽ നമ്മുടെ ധാരണകൾ കൊളുത്തിയിടരുത് എന്നാണ്. കേരളത്തിൽ തന്നെ തെക്കും വടക്കും തിരിച്ചുള്ള സാംസ്കാരിക ആരോപണങ്ങൾ രാജവാഴ്ച കാലത്ത് നിന്ന് തുടങ്ങിയതാണെങ്കിലും ഇന്നും സാംസ്കാരിക വ്യതിരിക്തത സൃഷ്ടിക്കുന്ന ഒറ്റ കഥകളായി നിൽക്കുന്നുണ്ട് എന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രം. പട്ടിണി പാവങ്ങളും ശിരസില്ലാത്തവരും പാമ്പുപിടുത്തക്കാരുമായ ആഫ്രിക്കൻ ഭൂഖണ്ഡ ഇന്ത്യൻ ഉപഭൂഖണ്ഡ ജനതയെപ്പറ്റി 1500 വെള്ളക്കാരുടെ യാത്രാ വിവരണങ്ങളിലെ അതിശയോക്തി കലർന്ന കഥകൾ എത്രയോ കാലം ഈ നാടുകളെക്കുറിച്ചുള്ള ഒറ്റ കഥകളായിരുന്നു. പക്ഷെ അതിചെ പറയുന്നത് ഒരുപാട് ഒറ്റ കഥകൾ ഒന്നിച്ചുകൂടി ഒരു സ്വത്വമാണ് തൻ്റേതെന്നും ഒറ്റ കഥകൾ സൃഷ്ടിക്കുന്ന വാർപ്പ് മാതൃകകൾ പലപ്പോഴും സത്യമല്ലാതെ വരുമെന്നുമാണ്. അത്തരം ഒറ്റ കഥകൾ തിരസ്കരിച്ച് അങ്ങനെയൊന്നില്ല എന്ന ധാരണയിലെത്തുമ്പോഴാണ് ഒരുതരം പർദീസ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നും. 14 കൊണ്ട് ടെഡ് ടോക്ക് വെബ്സൈറ്റിൽ മാത്രം 3.5 crore ജനം കണ്ട ഈ പ്രഭാഷണം ഒട്ടനവധി പകർച്ചകളിലൂടെ ലോകമൊട്ടുക്കുമുള്ള 600,000 മനുഷ്യരിലേക്ക് ഇതെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിചി പിന്നെ സംസാരിച്ചത് ഫെമിനിസത്തെ പറ്റിയാണ്. 2012 പിന്നെയും ടെഡ് ടോക്കിൽ തന്നെ വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ് എന്ന ശീർഷകത്തിൽ വന്ന പ്രഭാഷണം പിന്നീട് പുസ്തകമായി. ആഫ്രിക്കൻ സ്വത്വമുള്ള സ്ത്രീപക്ഷവാദി എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ പടിഞ്ഞാറൻ സമൂഹങ്ങൾ ആഫ്രിക്കയെ എങ്ങനെ കാണുന്നു എന്നതിൽ എനിക്ക് താല്പര്യമില്ല, ആഫ്രിക്ക എങ്ങനെ ആഫ്രിക്കയെ കാണണം എന്നതാണ് തനിക്ക് താല്പര്യമുള്ള കാര്യമെന്നും പറയുന്നുണ്ട്. സ്ത്രീകൾ രോഷിതരാകേണ്ടത് തന്നെയാണെന്നും അവർക്കതിനുള്ള അവകാശമുണ്ട് എന്നും രോഷം കൊണ്ട് മാത്രമേ കർമ്മമുണ്ടാകൂവെന്നും അതിചെ അഭിപ്രായപ്പെടുന്നു. 2013 കോമൺവെൽത്ത് ലെക്ചർ നടത്തിയ അതിചെ അതിൽ സംസ്കാരങ്ങളുടെ കണ്ണിചരലിനെ പറ്റി പറയുന്നുണ്ട്. കഥകൾ പറയുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന അർത്ഥങ്ങളും അവയുടെ വൈകാരികമായ പ്രാധാന്യവും എത്ര കണ്ട് പ്രധാനമാണെന്ന് അതിചെ അവിടെ അഭിപ്രായപ്പെടുന്നു. പിന്നെയുമുണ്ട്, അതിചെയുടെ ലെക്ചറുകൾ ധാരാളമായി അവരുടെ വെബ്സൈറ്റിൽ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്, അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ലെക്ചറിനെ കുറിച്ചുകൂടി പറഞ്ഞു നിർത്താം. 2022 നവംബറിൽ ബി ബി സി റെയ്ത്ത് ലെക്ചേഴ്സിലെ ഫോർ ഫ്രീഡംസ് നാല് സ്വാതന്ത്ര്യങ്ങളെ പറ്റിയുള്ള പ്രഭാഷണ പരമ്പരയിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റി അവർ നടത്തിയ പ്രസംഗം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു. റെയ്ത്ത് ലെക്ചേഴ്സ് ഇതിനു മുമ്പ് നമ്മളിവിടെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഹില്ലാരി മാൻഡലിൻ്റെ റെയ്ത്ത് ലെക്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ, നമ്മളെല്ലാം ഇന്ന് പ്രത്യയശാസ്ത്രപരമായ വിഭജിക്കപ്പെട്ട ഗോത്രങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് ഇവിടെ അതിജി അഭിപ്രായപ്പെട്ടത്. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതെ നമ്മുടെ നിലപാടുകൾ മുൻധാരണകളോടെ കൊണ്ടു നടക്കുവാൻ ഒരുങ്ങുകയോ നിർബന്ധിതരാകുകയോ ആണ് നമ്മളെന്നും, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മടി മാത്രമല്ല ഒരുതരം വിശിഷ്ടമായ സ്വയം സെൻസർഷിപ്പ് നടത്തുന്നത് ശീലമാക്കിയ ആളുകളാണെന്നും അതിജി ഇവിടെ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും സർഗപ്രക്രിയ, പ്രോസസ് ഓഫ് റൈറ്റിംഗ് തന്നെ ഇതുമൂലം അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജി ഇത് നിർത്തുന്നത്. അതിജിയുടെ പുസ്തകങ്ങൾക്കൊപ്പം തന്നെ ഓരോ പ്രഭാഷണവും കേൾക്കേണ്ടത് തന്നെ കൃത്യമായ നിശിതമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ.